2020 ഒക്ടോബർ 29 വ്യാഴാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. കോവിഡ് ഭയന്ന് സ്ട്രോക്കിന് ചികിത്സ തേടാതിരിക്കരുത്. ലോക പക്ഷാഘാത ദിനത്തിൽ തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ സെന്ററിലെ ന്യൂറോളജി പ്രൊഫസറും സ്ട്രോക്ക് കെയർ യൂണിറ്റ് മേധാവിയും ഇന്ത്യൻ സ്ട്രോക്ക് അസോസിയേഷൻ മുൻ ദേശീയ പ്രസിഡന്റുമായ ഡോക്ടർ പി എൻ ശൈലജ എഴുതിയ ലേഖനം. കോവിഡ് 19 രോഗിക്കും ഡോക്ടർമാർക്കും ഒരുപോലെ വെല്ലുവിളി ഉയർത്തുന്ന വേളയിലാണ് ഈ വർഷത്തെ ലോക പക്ഷാഘാത ദിനം ഇന്ന് ആചരിക്കുന്നത്. ഇക്കുറി വേൾഡ് സ്ട്രോക്ക് ഓർഗനൈസേഷൻ മുന്നോട്ടുവയ്ക്കുന്ന തീം ജോയിൻ ദി മൂവ്മെന്റ് എന്നാണ്. സജീവമായിരിക്കുക, ബി ആക്റ്റീവ്, അഥവാ സജീവമായിരുന്നാൽ സ്ട്രോക്ക് മാത്രമല്ല പല രോഗങ്ങളിൽ നിന്നും നമുക്ക് അകന്നു നിൽക്കാം. അതായത് കൃത്യമായ വ്യായാമവും ആരോഗ്യകാര്യങ്ങളിൽ അച്ചടക്കവും പാലിച്ചാൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത ഒഴിവാകും. ആശുപത്രിയിൽ പോകണം. സ്ട്രോക്ക് രോഗികൾക്കുള്ള ചികിത്സയെയും പരിചരണത്തെയും കോവിഡ് വല്ലാതെ ബാധിച്ചു. കോവിഡ് ചികിത്സയ്ക്ക് മുൻതൂക്കം നൽകുന്നതിനാൽ സ്ട്രോക്ക്, ഹൃദയാഘാതം തുടങ്ങിയവയടക്കം മറ്റു ചികിത്സകൾക്ക് വേണ്ടത്ര ശ്രദ്ധ ലഭിക്കുന്നില്ല. പൊതുവെ നോക്കുമ്പോൾ മൈനർ സ്ട്രോക്ക് പിടിപെടുന്നവർ കോവിഡിനെ പേടിച്ച് ആശുപത്രികളിൽ പോകാൻ പോലും മടിക്കുന്നു. അമേരിക്കയിലും യൂറോപ്പിലുമടക്കം ആഗോളതലത്തിൽ നടത്തിയ പഠനങ്ങൾ പ്രകാരം പ്രധാന സ്ട്രോക്ക് ചികിത്സാ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ സ്ട്രോക്ക് രോഗികളുടെ വരവ് കുറഞ്ഞിരിക്കുകയാണ്. പക്ഷാഘാതത്തിന് വിധേയരായവരുടെ പുനരധിവാസത്തിനും കോവിഡ് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. വീട്ടിൽ ചെന്ന് ഫിസിയോതെറപ്പി ചെയ്യാൻ കോവിഡ് കാലത്ത് പ്രയാസമാകുന്നു. കേരളത്തിൽ ശ്രീചിത്രയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമടക്കം ഇന്ത്യയിലെ 13 പ്രധാന സ്ട്രോക്ക് കേന്ദ്രങ്ങളിൽ നടത്തിയ പഠനത്തിൽ സ്ട്രോക്കിന്റെ വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയരാകുന്നവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. കോവിഡ് വന്ന ശേഷം ആഗോളതലത്തിൽ തന്നെ ടെലി റീഹാബിന് വളരെയധികം പ്രാധാന്യം കൈവന്നു. ശ്രീചിത്രയിൽ ഈ സാഹചര്യത്തിൽ ടെലി റീഹാബ് എന്ന സംവിധാനം തുടങ്ങിയിട്ടുണ്ട്. ഫോണിൽ വീഡിയോ കോളിലൂടെ സ്പീച്ച് തെറപ്പി പഠിപ്പിക്കുന്നുണ്ട്. സ്ട്രോക്ക് വന്നാൽ വീട്ടിലിരിക്കാതെ വേഗം അടുത്ത് വിദഗ്ധ ചികിത്സ ലഭിക്കുന്ന ആശുപത്രിയിൽ പോവുകയെന്നതാണ് ഉത്തമം. കേന്ദ്ര സർക്കാരിന്റെ NPCDCS പ്രോഗ്രാമിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുൻകൈയെടുത്തതിലൂടെ മിക്ക മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും സ്ട്രോക്ക് കെയർ യൂണിറ്റുകൾ ആയി. കേരളത്തിൽ 10 ജില്ലകളിൽ ഇത്തരം യൂണിറ്റുകൾ ഉണ്ട്. രക്തക്കുഴലുകളിൽ കട്ടപിടിക്കുന്ന രക്തം അലിയിക്കുന്നതിനുള്ള ത്രോംബോലിറ്റിക് മെഡിസിൻ സർക്കാർ ആശുപത്രികളിൽ സൌജന്യമായി നൽകുന്നുണ്ട്. എന്നാൽ രക്തക്കട്ട നീക്കം ചെയ്യുന്നതിനുള്ള മെക്കാനിക്കൽ ത്രോംബോക്ടമിക്ക് 2.5 ലക്ഷം രൂപയാണ് ഈടാക്കുന്നത്. ഇത് സൌജന്യമാക്കിയാലേ പാവപ്പെട്ട രോഗികൾക്ക് പ്രയോജനം ലഭിക്കുകയുള്ളൂ. സ്ട്രോക്ക് വരുന്ന 30% പേർക്കും പ്രധാന രക്തക്കുഴലുകളിലാണ് ക്ലോട്ട് ഉണ്ടാകുന്നത്. മെക്കാനിക്കൽ ത്രോംബോക്ടമിയിലൂടെ മാത്രമേ അത് ഫലപ്രദമായി നീക്കം ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ തിരിച്ചറിയാം: പെട്ടെന്ന് ശരീരത്തിന്റെ ഒരു വശം തളർന്നു പോവുക, പെട്ടെന്ന് സംസാരശേഷി ഇല്ലാതാവുക, പെട്ടെന്ന് അസഹനീയമായ തലവേദന വരിക, പെട്ടെന്ന് ബോധമില്ലാതാവുക, പെട്ടെന്ന് കാഴ്ച കുറയുക, ഇതൊക്കെ രോഗലക്ഷണമായി സംശയിക്കാം. ഇതിനായാണ് ആർക്കും വിലയിരുത്താവുന്ന ഫാസ്റ്റ് എന്ന മാർഗം. ഫേസ്, ആംസ്, സ്പീച്ച്, ടൈം എന്നിവയുടെ ആദ്യാക്ഷരമെടുത്താണ് ഫാസ്റ്റ് എന്ന് നാമകരണം ചെയ്തത്. രോഗിയോട് ചിരിക്കാൻ പറയുക. മുഖം ഒരു വശത്തേക്ക് കോടിപ്പോകുന്നുണ്ടോ എന്ന് നോക്കുക. ഫേസ്. രണ്ട് കൈയും, അതായത് ആംസ്, പൊക്കാൻ പറയുമ്പോൾ ഒരു കൈ താണു പോവുക, പെട്ടെന്ന് സംസാരശേഷി അഥവാ സ്പീച്ച് നഷ്ടപ്പെടുക. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുമിച്ചു വന്നാൽ സമയം കളയാതെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക.